ஓம் நம சிவாய். டியர் லிசனர்ஸ் ஆஃப் ஷைவம் டாட் ஆர்க், நவ் வி ஆர் லிசனிங் டு கேதோபனிஷத் டிஸ்கோர்ஸ் இன் மலையாளம், பிரசன்டட் பை ஸ்ரீ கைவல்யானந்தா. தேங்க்யூ. ஓம் நம சிவாய்.
ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥമാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഉപ ലി രണ്ട് ഉപസർഗങ്ങൾ പൂർവ്വത്തിലുള്ള സദ്ധാതുവാണ്. സദ്ധാതുവിന് നിസ്സരണം, ഗതി, അവസാധനം മൂന്നർത്ഥമുണ്ട്. നിസ്സരണം നശിപ്പിക്കുക, അജ്ഞാനത്തെ നശിപ്പിക്കുന്നു എന്നർത്ഥം വരുന്ന ഉപനിഷത്ത് ശബ്ദത്തിന്. ഗതി ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു എന്നാണ് രണ്ടാമത്തെ അർത്ഥം പറഞ്ഞത്. മൂന്നാമത് വിചരണം, ശിഥിലമാക്കുന്നു എന്നുള്ള അർത്ഥം. ജന്മ ജരാമരണാദികളെ ശിഥിലമാക്കുന്നു, അങ്ങനെ മൂന്നർത്ഥം എടുത്തുകൊണ്ട് ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മവിദ്യ എന്നെടുക്കുന്നു. ബ്രഹ്മവിദ്യ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു, ബ്രഹ്മത്തെ പ്രാപിപ്പിക്കുന്നു, സംസാര ക്ലേശങ്ങളെ ശിഥിലമാക്കുന്നു എന്നത്. ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിന് മുഖ്യമായിട്ടുള്ള അർത്ഥം ബ്രഹ്മവിദ്യ എന്നാണ്. ഗൗണമായിട്ട് ഈ മന്ത്രങ്ങളെ ശബ്ദരൂപത്തിലുള്ള അല്ലെങ്കിൽ അക്ഷരരൂപത്തിലുള്ള ഈ മന്ത്രങ്ങളെയും ഉപനിഷത്ത് ശബ്ദം കൊണ്ട് പറയാം. നമ്മൾ ചൊല്ലുന്ന മന്ത്രം അല്ലെങ്കിൽ നമ്മൾ കേൾക്കുന്ന മന്ത്രം അത് ഉപനിഷത്താണ്. പക്ഷേ ഉപനിഷത്ത് ശബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥമല്ല. മുഖ്യമായ ശബ്ദം ഈ കേൾക്കുന്ന മന്ത്രങ്ങൾ അല്ലെങ്കിൽ ചൊല്ലുന്ന മന്ത്രങ്ങളിൽ നിന്നും ഉള്ളിലുണ്ടാകുന്ന അറിവ്, അതാണ് വിദ്യ. അതാണ് ഉപനിഷത്ത് ശബ്ദത്തിന്റെ മുഖ്യമായ അർത്ഥം. അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അടുത്ത് അവബോധ ഭാഷ്യത്തിന്റെ ബാക്കി ഭാഗമാണ്. ഏവം ഉപനിഷത്ത് നിർവചനീയനൈവ വിശിഷ്ടോ അധികാരി വിദ്യായാം ഉക്തഃ. ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തെ നിർവചിച്ചതിലൂടെ തന്നെ ഇതിൽ അനുബന്ധ ചതുഷ്ടയവും അധികാരി വിഷയം സംബന്ധം പ്രയോജനം എന്ന് പറയുന്ന കാര്യങ്ങളും ഇവിടെ പറയപ്പെട്ടു കഴിഞ്ഞു എന്നാണ്. ഉപനിഷത്ത് എന്ന് പറയുന്ന ശബ്ദത്തിൽ നിന്ന് തന്നെ ഇതെല്ലാം കിട്ടുന്നുണ്ട്. അതായത് ഈ ഉപനിഷത്ത് ഇതിന് ഇത് പഠിക്കുന്നതിനാരാണ് അധികാരിയായിരിക്കുന്നത്, എന്താണ് ഇതിന്റെ വിഷയം, എന്താണ് ഇവിടുത്തെ പരസ്പര ബന്ധങ്ങൾ, ഈ ശാസ്ത്രവും പഠിക്കുന്നയാളും ഈ അറിവും അതിന്റെ ഫലവും ഇതെല്ലാം വരുന്ന പരസ്പര ബന്ധം എന്താണ്, എന്താണ് ഇതിന്റെ പ്രയോജനം, ഈ നാല് കാര്യങ്ങൾ. ഇതിനെ അനുബന്ധ ചതുഷ്ടയം എന്ന് പറയുന്നു. പഴയ സമ്പ്രദായം അനുസരിച്ച് ഒരു ഗ്രന്ഥം ഒരാൾ അധ്യയനം ചെയ്യാൻ തുടങ്ങുമ്പോൾ അയാൾക്ക് ഈ നാല് കാര്യങ്ങൾ മനസ്സിലാവണം. വിഷയം, അധികാരി, സംബന്ധം, പ്രയോജനം, ഇത് മനസ്സിലാക്കി ഇത് വെളിപ്പെടുത്തിയിരിക്കണം ഗ്രന്ഥത്തിന്റെ തുടക്കത്തിൽ. സ്പഷ്ടമായിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും സൂചനയിലൂടെ അത് വെളിപ്പെടുത്തണം. അത് മനസ്സിലാക്കി ഒരാൾ ഒരു ഗ്രന്ഥത്തിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ആദ്യം പഠിക്കുന്നയാൾ നോക്കും തനിക്ക് ഇതിന് അധികാരമുണ്ടോ, എന്താണ് ഇതുകൊണ്ടുള്ള പ്രയോജനം, ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ചിന്തിക്കും. അതുകൊണ്ട് ആദ്യം അത് വെളിപ്പെടുത്തി അത് മനസ്സിലാക്കി ഞാൻ മാത്രമേ വിവേകിയായ ഒരാൾ ഒരു ഗ്രന്ഥത്തിന്റെ അധ്യയനത്തിന് മുതിരുകയുള്ളൂ. അതുകൊണ്ട് ആദ്യം അതിനിവിടെ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഉപനിഷത്ത് ശബ്ദം കൊണ്ട് തന്നെ. അതാണ് ഏവം ഉപനിഷത്ത് നിർവചനേന ഏവ. ഉപനിഷത്ത് ശബ്ദത്തിന്റെ നിർവചനം കൊണ്ട് തന്നെ വിശിഷ്ടോ അധികാരി, അധികാരി ആരാണ്, വിശിഷ്ടനായ അധികാരി ആരാണ്, വിദ്യായ ആത്മവിദ്യയിൽ ആരാണ് അധികാരി എന്നുള്ളത് ഉത്തഹ പറയപ്പെട്ടു. ഇവിടെ അധികാരി എന്ന് പറയുന്നത് അറിയാം, സാധന ചതുഷ്ടയ സമ്പന്നനാണ്, അതിന്റെ മുഖ്യ അധികാരി, പ്രധാനപ്പെട്ട വിശിഷ്ടനായ അധികാരി അതാണ്. മുമുക്ഷുത്വം തുടങ്ങിയ ഗുണങ്ങളുള്ള ആൾ. വിഷയസ്ത വിശിഷ്ട ഉക്തോ വിദ്യായ പരം ബ്രഹ്മ പ്രത്യേകാത്മഭൂ. പൊതുവെ അദ്വൈത ഗ്രന്ഥങ്ങളുടെ എല്ലാം വിഷയം, അധികാരി, പ്രയോജന സംബന്ധം ഒന്നു തന്നെ, ഒരിടത്ത് മാറ്റമില്ല. അധികാരി എന്ന് പറയുന്ന എല്ലായിടത്തും സാധന ചതുഷ്ടയ സമ്പന്നനാണ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ മുഖ്യ പ്രധാന ഉത്തമാധികാരിയാണ് ആ പറയുന്നത്, മധ്യമ കനിഷ്ഠ അധികാരികളുണ്ട്. ഉത്തമ അധികാരി എന്ന് പറയുന്നത് അതായിരിക്കും. എന്നുവെച്ചാൽ ഉത്തമ അധികാരി എന്ന് പറയുന്നത് ആർക്കാണോ ഈ വിദ്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഫലം ഏറ്റവും എളുപ്പത്തിൽ കിട്ടുന്നത് ആ വ്യക്തിയാണ് ഉത്തമാധികാരി എന്ന് പറയുന്നത്. പഠിക്കുന്ന വിദ്യയ്ക്ക് ഒരു അതിനൊരു പ്രയോജനം ഉണ്ടായിരുന്നു. ആ പ്രയോജനം അതിന് മുഖ്യമായ പ്രയോജനം. മുഖ്യമായ പ്രയോജനം എന്ന് പറയുന്നത് അവാന്തരമായ പ്രയോജനങ്ങളും കാണും, മുഖ്യമല്ലാത്ത പ്രയോജനങ്ങളും കാണും. അത് ഇപ്പോൾ ഉടൻ കിട്ടണം, എത്രയും പെട്ടെന്ന്. അങ്ങനെ കിട്ടുന്നത് ആർക്കാണോ അതിന് അർഹതയുള്ളവനെയാണ് മുഖ്യ അധികാരി എന്ന് എല്ലാ ശാസ്ത്രങ്ങളും പറയുന്നു. ചിലരെ സംബന്ധിച്ചിടത്തോളം ഒരു വിഷയം അധ്യയനം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് അതിൽ പറയുന്ന പ്രയോജനം, മുഖ്യമായ പ്രയോജനം കിട്ടിയില്ല എന്ന് വരും, മറ്റു പ്രയോജനങ്ങൾ എന്തെങ്കിലും കിട്ടിയെന്ന് വരും. ചിലർക്ക് മുഖ്യമായ പ്രയോജനം കിട്ടിയെന്ന് വരും, പക്ഷേ അതിന് കാലതാമസം ഉണ്ടായെന്ന് വരും. അങ്ങനെ വരുന്നവരെയാണ് പിന്നീട് മധ്യമാധികാരികൾ, കനിഷ്ഠാധികാരികൾ എന്ന് തിരിക്കുന്നത്. ഉടൻ തന്നെ അതിന്റെ പ്രയോജനം കിട്ടിയില്ല എന്ന് വരും, കാരണം കിട്ടുന്നതിനുള്ള ആ യോഗ്യത വ്യക്തിയിൽ പൂർണ്ണമായിരിക്കില്ല, കാലതാമസം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അയാൾ കാലതാമസം കൊണ്ടാണെങ്കിലും കിട്ടുമെങ്കിൽ അയാൾ മധ്യമാധികാരിയായി. ഇനി മുഖ്യ ഫലം കിട്ടുന്നതിനുള്ള സാധ്യതയില്ല ഉടനെ, മറിച്ച് അതിന്റെ ഗൗണഫലങ്ങൾ, അവാന്തരഫലങ്ങളെ കിട്ടാൻ കിട്ടത്തുള്ളൂ. അങ്ങനെയുണ്ടെങ്കിൽ അയാൾ കനിഷ്ഠാധികാരി. ഈ തരത്തിൽ എല്ലാ ഗ്രന്ഥങ്ങളെ സംബന്ധിച്ചും എല്ലാ ദർശനങ്ങൾക്കും എല്ലാ വിഷയങ്ങൾക്കും ഇതുപോലെ അധികാരി നിർണയം ചെയ്യുന്നുണ്ട്. ഇവിടെ മുഖ്യമായ അധികാരി എന്ന് പറയുന്നത് സാധനജഗത്തെ സമ്പന്നനാണ്. അങ്ങനെയുള്ള ഒരാൾ ഈ വിദ്യ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഇതിൽ പറയുന്ന മുഖ്യമായ ഫലം അയാൾക്ക് ഉടനെ തന്നെ ലഭിക്കും. അതുപോലെ വിഷയവും, വിഷയസ്ഥ വിശിഷ്ട ഉത്തം, വിശിഷ്ടമായ വിഷയം വിദ്യയാണ്. എന്താണ് പരംബ്രഹ്മ? പ്രത്യേകാത്മഭൂതം. പ്രത്യേകാത്മഭൂതം, പ്രത്യേകാത്മാവായിരിക്കുന്ന പരംബ്രഹ്മം എന്ന് പറയുമ്പോൾ ജീവാത്മ പരമാത്മ ഏകത്വം, അതാണ് ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത്. അദ്വൈതത്തിന്റെ വിഷയം എല്ലാ അദ്വൈത ഗ്രന്ഥങ്ങളുടെയും വിഷയമാണ് ജീവാത്മ പരമാത്മ ഏകത്വം. അതാണ് അതിനെക്കുറിച്ചുള്ള അറിവാണ്. അത് തന്നെയാണ് ഇവിടെയും വിഷയം. പ്രയോജനം ചാസ്യാഹ ഉപനിഷദ ആത്യന്തികി സംസാര നിവൃത്തി ബ്രഹ്മപ്രാപ്തി ലക്ഷ്യം. പ്രയോജനം എന്ന് പറയുന്നത് എന്താണ്? ഉപനിഷദ പ്രയോജനം പറയുന്നു ആത്യന്തികി സംസാര നിവൃത്തി, ആത്യന്തികമായ സംസാരത്തിന്റെ ഇല്ലായ്മ, സംസാരം ആത്യന്തികമായി ഇല്ലാതാണ് എന്നതാണ്. ആത്യന്തികമായ നിവൃത്തിയാണ് സംസാരത്തിന്. ജനനം മരണം തുടങ്ങിയ ക്ലേശങ്ങൾ എന്നേക്കുമായി അവസാനിക്കും. ആത്യന്തികം എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമാണ്, ഒന്ന് പൂർണ്ണമായും നശിക്കുക, മറ്റൊന്ന് വീണ്ടും വരാത്ത തരത്തിൽ നശിക്കുക. നശിക്കുമ്പോൾ ആ നാശം പൂർണ്ണമായിരിക്കും, അത് കഴിഞ്ഞ് വീണ്ടും വരാം. അങ്ങനെ വരാനുള്ള യാതൊരു സാധ്യതയും ഇല്ലാതെ പൂർണ്ണമായും നശിക്കും. അതാണ് ആത്യന്തികം എന്ന് പറയുന്നത്. പിന്നീടൊരിക്കലും ഉണ്ടാകരുത് ആ തരത്തിലുള്ള നാശം, എന്തിന്റെ സംസാരത്തിന്റെ എന്നാണ്. അങ്ങനെ ആത്യന്തികമായ നാശം എന്നെടുത്ത് പറയുന്നത് എന്തിന്? സംസാരം താത്കാലികമായി നശിക്കും, പൂർണ്ണമായും നശിക്കും, പക്ഷെ വീണ്ടും വരാം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ സുഷുപ്തി, ഗാഠനിദ്ര, സംസാരമില്ല, ജനന മരണങ്ങളൊന്നും ഇല്ല, അവിടെ നശിക്കുന്നുണ്ട്, പൂർണ്ണമായും നശിക്കുന്നുണ്ട്, എന്റെ ലേശം പോലും അവിടെ ഇല്ല, പക്ഷെ വീണ്ടും വരുന്നു ഉണരുമ്പോൾ. ജനന മരണങ്ങളെല്ലാം വീണ്ടും വരുന്നു. ഇതുവരെ സംസാരനാശം എന്ന് പറയുന്നത് സംഭവിക്കാം, അല്ലാതെ താത്കാലികമായി നശിക്കുന്നു, സംസാരം നശിക്കുന്നു. സംസാരത്തെ വിസ്മരിക്കുമ്പോൾ ക്ലേശങ്ങളെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ഒന്നും ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് അത് നശിച്ചതുപോലെ ഇരിക്കുന്നു, നശിക്കുന്നില്ല എന്നാൽ നശിച്ചതുപോലെ വരുന്നു. താത്കാലികമായ നാശങ്ങളാണ്. അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് കേൾക്കുമ്പോൾ, അതിനെക്കുറിച്ച് മനനം ചെയ്യുമ്പോൾ എല്ലാം നശിച്ചതുപോലെ തോന്നുന്നു. അതൊക്കെ താത്കാലിക നാശങ്ങളാണ്. ആത്മതത്വത്തെക്കുറിച്ച് അറിയുമ്പോൾ ആ അറിവ് കൊണ്ട് താത്കാലികമായി താൻ ആത്മാവാണ്, തനിക്ക് ബന്ധമോക്ഷങ്ങളൊന്നും ഇല്ല എന്നുള്ള ഒരറിവ്, ആ അറിവുണ്ടാകുമ്പോൾ തന്നെ എന്ത് വരുന്നു അയാൾക്ക്? ഈ സംസാര വിസ്മൃതി സംഭവിക്കുന്നു. പക്ഷെ അതെല്ലാം താത്കാലികം. പക്ഷെ ഈ വിദ്യ അങ്ങനെ പോരാ, ആത്യന്തികമായ സംസാര നിവൃത്തി ഉണ്ടാവും. ആത്യന്തികമായ സംസാര നിവൃത്തി സുഹൃത്തിയിലുണ്ടാകുന്നില്ല, മൂർച്ചയിലുണ്ടാകുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആർജിതമായ ഒരറിവിലും അതുണ്ടാകുന്നില്ല, സമാധിയിലുണ്ടാകുന്നില്ല. എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല? പറയുന്നു ബ്രഹ്മപ്രാപ്തി ലക്ഷണം. അത് ബ്രഹ്മപ്രാപ്തിയാണ്. ആ ബ്രഹ്മപ്രാപ്തി വരെ, ബ്രഹ്മപ്രാപ്തിയാണ് അതിന്റെ സ്വരൂപം. ബ്രഹ്മപ്രാപ്തിയിലേ അത് നശിക്കുന്നു. സുഷുപ്തിയിലും അതിന് തുല്യമായ മറ്റവസ്ഥകളിലും ഒന്നും, ഒരവസ്ഥയിലും ഈ പൂർണ്ണമായ ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നില്ല. അതായത് സംസാരത്തെ ഇല്ലാതാക്കുന്ന ബ്രഹ്മപ്രാപ്തി അതുണ്ടാകുന്നില്ല. ഏതെങ്കിലും അവസ്ഥയിൽ ഈ സംസാരം ഇല്ലാതായാലും താത്കാലികമാകുന്ന എന്തുകൊണ്ട് അവിടെ ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് സംഭവിക്കുന്നില്ല? ജ്ഞാനം കൊണ്ട് അജ്ഞാനനാശം സംഭവിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ പറയുന്ന എന്താണ് പ്രയോജനം? ആത്യന്തികമായ ബ്രഹ്മപ്രാപ്തി, അതാണ് അദ്വൈതത്തിൽ പറയുന്നത്. ഓരോ സാധനാ മാർഗങ്ങളിലൂടെ പോകുന്ന ഓരോരുത്തർക്കും ഏതെങ്കിലും എല്ലാം തരത്തിലുള്ള ബ്രഹ്മപ്രാപ്തി ഉണ്ടാകുന്നു എന്ന് അദ്വൈതം സമ്മതിക്കുന്നുണ്ട്. യോഗ മാർഗത്തിലൂടെയോ ജ്ഞാന ഒഴികെയുള്ള മറ്റ് ഗുണമായ ഉപാസനകളോ ഭക്തി സമ്പ്രദായങ്ങളോ മറ്റ് ജ്ഞാനമാർഗങ്ങളോ ഗുണമായിട്ടും അപ്രധാനമായിട്ടും ഈ ജീവാത്മ പരമാത്മ ഏകത്വം കൂടാതെയുള്ള ഏതെല്ലാം മാർഗങ്ങളിലൂടെ പോയാലും അവർക്ക് ബ്രഹ്മപ്രാപ്തി ഉണ്ടാകാം. പക്ഷെ അത് പൂർണ്ണമായിരിക്കത്തില്ല, എന്നാണ് ഏകദേശമായിരിക്കും. ഇവിടെ പറയുന്ന ബ്രഹ്മപ്രാപ്തി എന്ന് പറയുന്നത് അത് ആത്യന്തികമായ അജ്ഞാന വിനാശമാണ്. അത് ആണിതിന്റെ മുഖ്യമായ പ്രയോജനം. മറ്റ് ദാർശനിക പദ്ധതികളിൽ നിന്ന് ഉള്ള വ്യത്യാസം അതാണ് അദ്വൈതി പറയുന്നത്. മറ്റൊരിടത്തും അങ്ങനെ പൂർണ്ണമായ അജ്ഞാനനാശം സംഭവിക്കുന്നില്ലെന്നാണ് അദ്വൈത സിദ്ധാന്തത്തിൽ പറയുന്നത്. സംബന്ധശ്ച ഏവം ഭൂത പ്രയോജനേന ഉക്ത. ഈ പറഞ്ഞ പ്രയോജനം കൊണ്ട് തന്നെ സംബന്ധവും പറയപ്പെട്ടു കഴിഞ്ഞു. സംബന്ധം എന്ന് വെച്ചാൽ ഇതെല്ലാം ഉള്ള പരസ്പര ബന്ധം. ഈ മന്ത്രം, അതായത് ഉപനിഷത് മന്ത്രം, ഇത് ചൊല്ലുന്നയാള്, കേൾക്കുന്നയാള്, അല്ലെങ്കിൽ മനനം ചെയ്യുന്ന ആള്, ഇതിൽ നിന്നുണ്ടാകുന്ന വിദ്യ, ഇതുകൊണ്ടുണ്ടാകുന്ന ജ്ഞാനം, ഇതിന്റെ ആധാരമായിരിക്കുന്ന പരമാത്മാവ്, ഇതെല്ലാം തമ്മിലുള്ള പരസ്പര ബന്ധമുണ്ടാകും. ഇപ്പൊ മോക്ഷം എന്നുള്ള അറിയാം. മോക്ഷം ഉപനിഷത്തുമായിട്ട് എന്താണെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. പരമാത്മാവും മോക്ഷവുമായിട്ട് എന്താണെന്ന്, ജ്ഞാനം മോക്ഷത്തിന് കാരണമെന്ന് പറയുന്നു. ജ്ഞാനവും ഇവിടെ പറയുന്ന അധികാരിയും തമ്മിൽ എന്താണ്? ഈ പരസ്പര ബന്ധങ്ങൾ വ്യക്തമായി മനസ്സിലാക്കിയാലേ ഒരാൾ ഈ ഗ്രന്ഥത്തിൽ പ്രവേശിക്കത്തുള്ളൂ, ഇതിന്റെ അധ്യയനത്തിന് തയ്യാറാവും. നമ്മൾ ഈ ഗ്രന്ഥത്തിന് ഇതുമായിട്ടൊന്നും ബന്ധമില്ലാന്ന് വന്നു കഴിഞ്ഞാൽ മുമുക്ഷുവായ ഒരാൾ ഒരിക്കലും ഗ്രന്ഥത്തിന്റെ അധ്യയനത്തിന് തയ്യാറാകത്തില്ല. ഒരാൾക്ക് വേണ്ടത് മോക്ഷമാണ്, ഗ്രന്ഥം കൊണ്ട് മോക്ഷം കിട്ടും. ഇതുമായിട്ടൊന്നും ബന്ധമില്ലാന്ന് വന്നു കഴിഞ്ഞാൽ മുമുക്ഷുവായ ഒരാൾ ഒരിക്കലും ഗ്രന്ഥത്തിന്റെ അധ്യയനത്തിന് തയ്യാറാകത്തില്ല. ഒരാൾക്ക് വേണ്ടത് മോക്ഷമാണ്, ഗ്രന്ഥം കൊണ്ട് മോക്ഷം കിട്ടും. അപ്പൊ നമ്മൾ ധരിക്കുന്നത് ഗ്രന്ഥം മോക്ഷത്തിന് സഹായിക്കില്ല എന്ന്, പിന്നെ ഇതിന് ഗ്രന്ഥം അധ്യയനം ചെയ്യണം. അപ്പോ ഗ്രന്ഥവും മോക്ഷവുമായിട്ട് ബന്ധം ഉണ്ടാവണം. ഉണ്ടായാലേ ഗ്രന്ഥാധ്യയനത്തിന് വിവേകിയായ ഒരാൾ തുടങ്ങിയിട്ടുള്ളൂ. അല്ലാതെ സമയം കുറച്ച് കളയാൻ വേണ്ടിയിട്ടാരും ഇത്തരം ആയാസകരമായ ഗ്രന്ഥാധ്യയനത്തിനൊന്നും ഒരാൾ തയ്യാറാകത്തില്ല. ഇതിന് പരസ്പര ബന്ധം വേണം. അതിവിടെ പറയുന്നു എന്നാണ്. എന്താണ് ബന്ധം? ഗ്രന്ഥം അനുസരിച്ച്, ഗ്രന്ഥം എന്ന് പറയുന്നത് വിദ്യാജനകമാണ്, വിദ്യ ഉണ്ടാക്കുന്നതാണ്. അതാണ് ഗ്രന്ഥത്തിന്റെ പ്രയോഗം. ആത്മവിദ്യയെ കാരണമാണ്. ഗ്രന്ഥം എന്ന് പറയുന്നത് ഈ ശബ്ദരൂപത്തിൽ നമ്മൾ ശ്രവിക്കുന്നതും നമ്മൾ ചൊല്ലുന്നതുമായിട്ടുള്ള ഈ ഗ്രന്ഥം ഉപനിഷത്ത് ആത്മവിദ്യ ഉണ്ടാക്കുന്നു. അപ്പോ അതിന് മോശമായിട്ട് എന്താ ബന്ധം? അപ്പോ ആത്മവിദ്യ അജ്ഞാനത്തെ നശിപ്പിക്കുന്നു. അജ്ഞാന നാശം തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അപ്പൊ ഗ്രന്ഥത്തിന് മോക്ഷവുമായിട്ട് ബന്ധം അജ്ഞാന നാശമാണ് മോക്ഷം. ആ മോക്ഷത്തിന് കാരണം എന്ന് പറയുന്നത് ആത്മവിദ്യയാണ്. ആ വിദ്യയെ ഉണ്ടാക്കുന്ന ജനിപ്പിക്കുന്നതാണ് ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന് നേരിട്ട് തന്നെ മോക്ഷമായി ബന്ധമാണ്. അതുകൊണ്ടാണ് ഒരാൾ ഗ്രന്ഥ അധ്യയനത്തിൽ തയ്യാറാകുന്നത്. അപ്പൊ ആ മോക്ഷവും അധികാരിയുമായിട്ട് എന്താ ബന്ധം എന്ന് പറയുന്നു. ആ അധികാരിയുടെ ഇവിടെ ആ അധികാരിയുടെ സ്വരൂപം തന്നെയാണ് മോക്ഷം എന്ന് പറയുന്നത്. അധികാരിയുടെ മോക്ഷം എന്ന് പറയുന്നത് അന്യമായ ഏതെങ്കിലും ഒരു വസ്തുവിനെ പ്രാപിക്കലാണ്. അപ്രാപ്തമായ ഒന്നിനെ പ്രാപിക്കുന്നതല്ല മോക്ഷം. ഇതുവരെ നേടാതിരുന്ന ഏതെങ്കിലും ഒരു കാര്യത്തെ നേടിയെടുക്കലല്ല മോക്ഷം. അദ്വൈതമാണ് മനസ്സിൽ. പിന്നെന്താണ് മോക്ഷം എന്ന് പറയുന്ന അധികാരിയുടെ സ്വരൂപം തന്നെ മോക്ഷം എന്ന് പറയുന്നത്. ആത്മസ്വരൂപം തന്നെ മോക്ഷം. ഏതെങ്കിലും ഒന്ന് നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീണ്ട പരിശ്രമം, ആ പരിശ്രമത്തിന്റെ അവസാനം ഒന്നിനെ കണ്ടെത്തുന്നു എന്തോ ഒന്നിന്, അങ്ങനെ ഒരു മോക്ഷത്തെ ഇവിടെ പറയുന്നു. ആ അന്വേഷകൻ എന്താണ്, തന്റെ സ്വരൂപം തന്നെ മോക്ഷം എന്ന് കണ്ടെത്തുന്നതാണ് ഇവിടുത്തെ മോക്ഷം. അപ്പൊ അത് രണ്ടും തമ്മിൽ ബന്ധമുണ്ട്, അധികാരിയും മോക്ഷവും തമ്മിൽ. നമ്മുടെ ബന്ധം എന്ന് പറയുന്നത് എന്താണ്, തന്റെ സ്വരൂപം തന്നെ. അതിനാണ് സ്വരൂപ സാക്ഷാത്കാരം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യയും മോക്ഷവുമായിട്ടുള്ള എന്താണ്, വിദ്യ എന്ന് പറയുന്നത് അജ്ഞാന നാശമാണ്. അപ്പൊ അജ്ഞാന നാശം തന്നെയാണ് മോക്ഷം. അപ്പൊ ആ മോക്ഷത്തിന്റെ ജനകമാണ് വിദ്യ എന്ന് പറയുന്നത്, അജ്ഞാന നാശത്തെ. ഈ തരത്തിൽ ഇവയെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അങ്ങനെ പലതരത്തിലുള്ള ബന്ധങ്ങൾ ഇവയ്ക്ക് പരസ്പരം പറയാം. ഈ ബന്ധം ഒരാൾ ശരിക്കും മനസ്സിലാക്കിയാലേ ഒരു മുമുക്ഷു ഗ്രന്ഥത്തെ ആശ്രയിക്കത്തുള്ളൂ. ഇല്ലെങ്കിൽ മുമുക്ഷു എന്തിനാ ഗ്രന്ഥത്തെ ആശ്രയിക്കുന്നത്? അത് നിഷ്പ്രയോജനമാണെങ്കിൽ ഗ്രന്ഥത്തെ ആശ്രയിക്കേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ഈ ഗ്രന്ഥം ഇവിടെ പറയുന്ന ഈ ഉപനിഷത്തിന് ഈ പറയുന്ന അധികാരം, വിഷയം, സംബന്ധം, പ്രയോജനം എല്ലാം ഉണ്ട് എന്നാണ് അടുത്ത് പറയുന്നത്. അതോ യഥോക്ത അധികാരി വിഷയ പ്രയോജന സംബന്ധായ വിദ്യയ, ഇവിടെ പ്രതിപാദിക്കപ്പെടുന്ന വിദ്യ അല്ലെങ്കിൽ ഈ ഗ്രന്ഥത്തിൽ നിന്നും ഉണ്ടാകുന്നതായ വിദ്യ, അധികാരി വിഷയം, സംബന്ധം, പ്രയോജനം ഇതെല്ലാം ഉള്ളതാണ്. അതിനെ കരതല ന്യസ്ത ആമലകവ, കരതലത്തിൽ വെച്ച് നിന്ദിക്കുക പോലെ, കരതലത്തിൽ ഉള്ളം കയ്യിൽ വെച്ച് നിന്ദിക്കുക പോലെ. ഉള്ളം കയ്യിൽ വെച്ച് നിന്ദിക്കുക എന്ന് പറയുമ്പോൾ ഒരു വസ്തു നമ്മുടെ ഉള്ളം കയ്യിൽ ഇരിക്കുമ്പോഴാണ് അത് ഏറ്റവും വ്യക്തമാകുന്നത്. നെല്ലിക്ക മരത്തിന് മേളിൽ നിൽക്കുകയാണെങ്കിൽ അത് ചെറുതാണെന്ന് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയത്തില്ല. അതേ വസ്തു നമ്മുടെ കയ്യിൽ നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചു കഴിഞ്ഞാൽ അത് സ്പഷ്ടമാകും. അപ്പൊ സ്പഷ്ടത കാണിക്കാൻ വേണ്ടിയിട്ടാണ് കരതല ആമലകം എന്ന് പറയുന്നത്. അങ്ങനെ ഇവിടെ പറയും ആമലകം നെല്ലിക്ക. ഉള്ളം കയ്യിൽ വെച്ച നെല്ലിക്കപ്പോൾ എന്നുവെച്ചാൽ അത്രയും സ്പഷ്ടമായി ആ വിദ്യയെ പ്രകാശിതത്വം, ആ വിദ്യയെ പ്രകാശിപ്പിക്കുന്നു എന്നുവെച്ചാൽ ആ വിദ്യയെ ജനിപ്പിക്കുന്നു എന്നത്. പ്രകാശിപ്പിക്കുക എന്ന് വെച്ചാൽ ഇവിടെ അർത്ഥം ജനിപ്പിക്കുക എന്നത്, ഉണ്ടാക്കുക എന്നത്. ഈ ഗ്രന്ഥം എന്ത് ചെയ്യുന്നു, ഉള്ളം കയ്യിൽ വെച്ച നെല്ലിക്കുക എന്നുവെച്ചാൽ അത്യധികം സ്പഷ്ടമായി ഈ വിദ്യ ഉണ്ടാക്കുന്നു. അതുകൊണ്ട് വിശിഷ്ട അധികാരി വിഷയ പ്രയോജന സംബന്ധ ഏതാവല്ലേഹ, ഈ വള്ളികൾ, ഈ മന്ത്രങ്ങൾ, ഈ മന്ത്രങ്ങൾക്ക് പറയുന്ന മറ്റു പേരാണ് വല്ലുകൾ. ഇവയെന്ത് ചെയ്യുന്നു, ഉള്ളം കയ്യിൽ വെച്ച നിലയ്ക്ക് പറയുന്നത് വളരെ സ്പഷ്ടമായി ആത്മവിദ്യയെ ജനിപ്പിക്കുന്നു. അതുകൊണ്ട് വിശിഷ്ട അധികാരി വിഷയ പ്രയോജന സംബന്ധ, ഇതിൽ വിശിഷ്ട അധികാരി വിഷയ സംബന്ധ പ്രയോജനങ്ങളെല്ലാം ഉണ്ട്, ഭവന്തി ഉണ്ട് ഇത്യത. അതുകൊണ്ട് താഹ ഇവയെ, ഈ വല്ലികളെ യഥാ പ്രതിഭാനം, ബുദ്ധിക്കനുസരിച്ച് എന്റെ അറിവിനനുസരിച്ച് വ്യാജമഹേ ഞാൻ വ്യാഖ്യാനിക്കാം എന്ന ഭാഷകാരൻ പറയുന്നത്. ഈ ഉപനിഷത് ഗ്രന്ഥത്തെ ഇത്രയും ഗഹനമായ ആത്മതത്വത്തെ പ്രതിപാദിക്കപ്പെടുന്ന ഈ ആത്മവിദ്യയെ ഇതിൽ നിന്ന് ഞാൻ വെളിപ്പെടുത്താൻ അതെന്റെ ബുദ്ധിക്കനുസരിച്ച് എനിക്ക് മനസ്സിലായ തരത്തിലാണ്, യഥാ പ്രതിഭാനം എനിക്ക് തോന്നുന്നതനുസരിച്ചെന്നാണ്. അല്ല അവിടെ താൻ ആത്മജ്ഞാനിയാണെന്നോ എനിക്ക് ആത്മതത്വത്തിന്റെ രഹസ്യമെല്ലാം പിടികിട്ടിയാളാണെന്നോ അങ്ങനെയൊന്നും ഭാവിക്കുന്നില്ല. എന്റെ അറിവിനനുസരിച്ച്, അറിവിന്റെ എന്തെങ്കിലും കുറവുകൊണ്ടല്ല, എന്റെ അറിവിനനുസരിച്ചിത് വ്യാഖ്യാനിക്കാം എന്നാ പറയും. അവിടെ പ്രത്യേകിച്ച് യാതൊരു തരത്തിലുള്ള അവകാശവാദങ്ങളും അവിടെ പുറപ്പെടുവിക്കാതെ തന്റെ ആ വിനയത്തെ, ലാളിത്യത്തെ പ്രകടിപ്പിച്ചു കൊണ്ടാണ്. അറിവില്ലാത്തതുകൊണ്ടല്ല അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായ അറിവുണ്ടെങ്കിലും അത് ഉണ്ടെന്ന് ഭാവിക്കുന്നില്ല അവർ. എല്ലാം പറയും എന്റെ ബുദ്ധിക്കനുസരിച്ച് ഞാൻ ഇതിനെ വ്യാഖ്യാനിക്കാം എന്നാണ്. അപ്പൊ അതിന്റെ അതിൽ നിന്ന് ലഭിക്കാവുന്ന പരമമായ അറിവ് നേടിയിട്ടാണ് അങ്ങനെ പറയുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. ഇത്രയും അതിന്റെ ആമുഖമായി പറഞ്ഞതിന് ശേഷം എന്താണ് ഇതിന്റെ വിഷയം, എന്താണ് അധികാരി, പ്രയോജന സംബന്ധം, ഇതാണ് പ്രധാനമായും പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞതിന് ശേഷം ഒന്നാമത്തെ അധ്യായത്തിലെ ആദ്യത്തെ വരി അവിടെ മുതൽ വ്യാഖ്യാനിക്കുകയാണ്. ഓം കുശൻ ഹവൈ വാജശ്രവസ സർവവേദസംദദൗ തസ്യഹ നചികേത നാന ഉത്ര ആസ കുശൻ ഹവൈ വാജശ്രവസ സർവവേദസം ദദൗ തസ്യ നചികേത നാമ പുത്ര ആസ. ഞാൻ വായിക്കാം. കുശൻ ഹവൈ വാജശ്രവസ സർവവേദസം ദദൗ തസ്യ നചികേത നാമ പുത്ര ആസ. അതിന്റെ ഭാഷ തത്ര ആഖ്യായിക വിദ്യാസ്തുത്യർത്ഥ തത്ര. ഇവിടെ ഈ ഉപനിഷത്തിൽ ആഖ്യായിക കഥ നചികേതസം യമനെ സമീപിച്ച് ബ്രഹ്മവിദ്യ നേടി എന്ന് പറയുന്ന ഈ കഥ വിദ്യാസ്തുത്യർത്ഥം. ഇതിനെ ഒരു ചരിത്ര സംഭവമായി എടുക്കരുത് എന്നാണ്. അങ്ങനെ ഒരു നചികേതസം എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തി യമൻ എന്ന് പറയുന്ന ഒരാളുടെ അടുത്ത് പോയി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചു, ഇതൊരു ചരിത്ര സംഭവമായിട്ട് എടുക്കരുത്, മറിച്ച് വിദ്യാസ്തുത്യർത്ഥം, വിദ്യയെ സ്തുതിക്കുന്നതിന് വേണ്ടിയുള്ളതാണ്. ഇവിടെയല്ല, മനുഷ്യത്തിൽ വരുന്ന എല്ലാ കഥകളെ സംബന്ധിച്ചും ഭാഷകാരൻ പറയുന്ന ഇതാണ്. ഇത് ചരിത്രമാണോ അങ്ങനെ നടന്നു എന്നാണ് ഏതാണ്, ആ തരത്തിലുള്ള ഒരു അന്വേഷണത്തിന് ഇവിടെ പ്രസക്തിയില്ല എന്നാണ്. ഇതെന്തിനു പറയുന്നു, വിദ്യയുടെ മഹത്വത്തെ കാണിക്കാൻ വേണ്ടി, വിദ്യ സ്തുതിക്കാൻ വേണ്ടിയിട്ട് ഇത്തരം കഥകൾ ചേർന്നിട്ടിരിക്കുന്നു. അതിന് ആഖ്യായിക കഥ എന്നാണ് പറയുന്നത്. ആഖ്യായിക എന്ന് പറഞ്ഞാൽ കഥ എന്നാണ്. നമ്മൾ നോവലും ചെറുകഥയൊക്കെ വായിക്കുന്നുണ്ട്, അത് സത്യമാണ്. ഒരു നോവൽ അല്ലെങ്കിൽ ഒരു ചെറുകഥയെ വായിക്കുമ്പോൾ അതിൽ പറയുന്ന സംഭവങ്ങൾക്ക് എത്രമാത്രം യാഥാർത്ഥ്യത ഉണ്ടോ അത്രയേ ഉള്ളൂ ഈ പറയുന്ന സംഭവങ്ങൾക്ക്. അതുകൊണ്ട് ഈ കഥയെക്കുറിച്ചുള്ള നമ്മുടെ ചർച്ചകൾ, നമ്മൾ സാധാരണ ചർച്ച ചെയ്യുന്നത് അതിന്റെ കഴമ്പിനെ കുറിച്ചുള്ള കഥയെക്കുറിച്ചാണ് നമ്മൾ തർക്കിക്കുന്നത്. എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു, നജികേസ് എങ്ങനെ പോയി അവിടെ, ഇത്തരം ഇത് ഒരു കഥയെ സംബന്ധിച്ച് അത്തരം ചർച്ച ചെയ്യുന്ന യാതൊരു പ്രസക്തിയും. ആ കഥയിലെ യുക്തികളെ യുക്തിഭംഗങ്ങളെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നത്. അതിന് അത്തരം ഒരു ചർച്ച ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ അതല്ല നമ്മൾ ചർച്ച ചെയ്യും. കഥയിലാകുമ്പോൾ പലതും കാണും, ഒരാണോ എന്ന് പറയുമ്പോൾ കഥകളാണ്, കഥയിൽ യുക്തിഭംഗവും കാണും. അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ട് നമ്മുടെ ആയുസ് പാഴാക്കണ്ട. അതിനുവേണ്ടിയിട്ട് പറയുന്നത് വിദ്യയെ സ്തുതിക്കുന്നതിന് ആദ്യം തന്നെ പറഞ്ഞു. ഇതിലെ യുക്തിയെക്കുറിച്ച് യുക്തിഭംഗത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ച് സമയം കളയണ്ട, അതിന്റെ തത്വത്തെ മാത്രം എടുക്കാൻ മതി. ആ കഥ പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ചില തത്വങ്ങളും ആ തത്വത്തെ ഗ്രഹിക്കുക. അല്ലാതെ പഴയ കാര്യങ്ങളിൽ നമ്മൾ തർക്കിച്ച് അല്ലെങ്കിൽ അന്വേഷണം നടത്തി ഗവേഷണം നടത്തി സമയം കളയേണ്ട കാര്യം ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ കഥയിൽ യുക്തിയുണ്ടോ യുക്തിയില്ല എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രസക്തിയല്ല. ആ കഥയിൽ നിന്നെന്തെങ്കിലും തത്വത്തെ, പ്രതീകങ്ങളാണ്, ആ പ്രതീകങ്ങളിൽ നിന്ന് നചികേതസം എന്ന് പറയുന്ന ഒരു പ്രതീകം, അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഒരു മുമുക്ഷു എങ്ങനെയായിരിക്കണം, മുമുക്ഷുത്വം എങ്ങനെയായിരിക്കണം, അത്തരം കാര്യങ്ങളാണ് അതിലൂടെ വെളിപ്പെടുത്തുന്നത്. അത് മനസ്സിലാക്കുന്നതാണ്. അല്ലാതെ എങ്ങനെ പോയി എങ്ങനെ വന്നു ഇത്തരം കാര്യങ്ങൾക്കൊന്നും ഇവിടെ ചർച്ച ചെയ്യുന്നതിൽ അർത്ഥമില്ല. ആദ്യം തന്നെ പറയണം, ആദ്യത്തെ ഇത് തന്നെ വിദ്യാസ്തുത്യം സ്തുതി എന്ന് പറയുമ്പോൾ ഇത് അർത്ഥവാദമെന്നാണ്. അർത്ഥവാദം എന്ന് പറഞ്ഞാൽ അതിനെ കുറിച്ച് പറയുന്ന വേദത്തിൽ അർത്ഥവാദ ഭാഗങ്ങൾ, സ്വാർത്ഥത്തിൽ താല്പര്യമില്ലാത്തതും എന്നുവെച്ചാൽ കഥ എന്നുള്ള നിലയ്ക്ക് അതിന് യാതൊരു താല്പര്യമില്ലാത്തതും, എന്നാൽ മറ്റെന്തെങ്കിലും ഒന്നിന്റെ അംഗമായിരിക്കും, എന്നുവെച്ചാൽ ബ്രഹ്മവിദ്യയുടെ ഒരു ഭാഗമായിരിക്കും ചെയ്യുന്നത്. അതാണ് അർത്ഥവാദം. യാഗത്തിൽ യാഗത്തെക്കുറിച്ച് പറയുന്ന വിധിവാക്യങ്ങളോട് ചേർന്ന അർത്ഥവാദങ്ങളാണ്. ഒരുപാട് അർത്ഥവാദങ്ങൾക്ക് പ്രത്യേകിച്ച് നോക്കിയാൽ പ്രത്യേകിച്ച് അർത്ഥമൊന്നും കാണത്തില്ല. എന്നാൽ അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശം കാണും. ആ ഉദ്ദേശം എന്ന് പറയുന്നത് എന്താണ്? അവിടെ പറയുന്ന മുഖ്യമായ കർമ്മത്തിന്റെ മഹത്വത്തെ കാണിക്കുകയാണ്. ഉപനിഷത്തിലെ മുഖ്യമായ പ്രതിപാദ്യ വിഷയം വരുന്ന ആത്മവിദ്യയാണ്. ഇതിൽ വരുന്ന കഥകളെല്ലാം അർത്ഥവാദങ്ങളാണ്. അപ്പൊ ആ കഥകളുടെ താല്പര്യം എന്താണ്? ആത്മവിദ്യയുടെ മഹത്വത്തെ ഏതെങ്കിലും തരത്തിൽ സൂചിപ്പിക്കുക എന്നാണ്. അല്ല, ആ കഥ എന്ന് പറയുന്നൊരു ഒരു ചരിത്ര സംഭവം ആയിട്ട് നടന്നു, അത് ഇന്ന ഇന്നൊക്കെ എങ്ങനെ സംഭവിച്ചു എന്ന് നമുക്ക് ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒന്നല്ല എന്നാണ് ഭാഷ്യകാരന്റെ അഭിപ്രായം. അതുകൊണ്ട് അതിന് ആ രീതിയിൽ എടുത്താൽ മതി എന്ന് തത്വത്തെ ഗ്രഹിക്കുക. അതാണ് ഈ ഗ്രന്ഥം എന്ന് പറയുന്നത്. അതിനൊന്നും മോക്ഷം കിട്ടത്തില്ല എന്നെല്ലാം പറയുന്നു. ഗ്രന്ഥങ്ങളിൽ തന്നെ പറയും, ആചാര്യന്മാരും പറയും ഗ്രന്ഥം മോക്ഷത്തിന് സഹായിക്കുന്നതാണ്. അത് പറയുന്നത് ഇതുകൊണ്ടാണ്. ഗ്രന്ഥം സഹായിക്കുമെന്ന് സഹായിക്കില്ലെന്ന് രണ്ടഭിപ്രായമാണ്. സഹായിക്കുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? ആ ഗ്രന്ഥത്തിന്റെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിച്ചു പോയി കഴിഞ്ഞാൽ സഹായിക്കും. മറിച്ച് നമ്മൾ ആ ഗ്രന്ഥത്തിന്റെ താല്പര്യത്തെ മനസ്സിലാക്കാതെ അതിന്റെ പുറന്തോടിൽ നിന്നുള്ള ചർച്ചകളാണ്, അതിന്റെ താല്പര്യത്തിലേക്ക് കിടക്കാതെ ആ കഥകളെ കുറിച്ചുള്ള, കഥ എന്ന് പറഞ്ഞതിന് കഴമ്പില്ലാത്തതാണ്, അതിനെക്കുറിച്ചുള്ള ചർച്ചകളും അതെങ്ങനെ സംഭവിക്കും, അതിനെന്താ വ്യക്തിയുള്ളൂ, ഈ രീതിയിൽ പോയി കഴിഞ്ഞാൽ അതിനൊന്നും മോക്ഷം കിട്ടത്തില്ല എന്നത്. അപ്പോൾ ഗ്രന്ഥത്തെ രണ്ടു തരത്തിൽ സമീപിക്കുക. ഒന്ന് ബാഹ്യമായി അതിന്റെ പുറമുള്ള വിഷയങ്ങളെ കുറിച്ചുള്ള ചർച്ച, പക്ഷെ അതിന്റെ ആന്തരികമായ താല്പര്യത്തെ ഗ്രഹിക്കുക. അതിന്റെ ആന്തരികമായ താല്പര്യത്തിനോട് ബ്രഹ്മവിദ്യ എന്ന് പറയും. നമുക്കിവിടെ ചർച്ച ചെയ്യേണ്ട വിഷയം എന്ന് പറയുന്നത് ബ്രഹ്മവിദ്യയാണ്. അതതിന്റെ ബാഹ്യമായ മോഡികളെ കുറിച്ചുള്ള ചർച്ച. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിക്കാമോ, ഇങ്ങനെ സംഭവിച്ചു, അത്തരം ചർച്ചകളാണ് പറയുന്നത്. അത്തരം ചർച്ചകളൊന്നും വിദ്യയ്ക്ക് ഉപകരിക്കുന്നില്ല, മോക്ഷത്തിന് ഉപകരിക്കുന്നില്ല, അതൊന്നും പ്രസക്തിയില്ലാത്ത കാര്യങ്ങളാണ്. അത് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. അതുകൊണ്ട് മുമ്പ് നമ്മൾ ഇതിനെ മുമ്പോട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും നമ്മൾ ആ കഥയിലെ യുക്തികളെക്കുറിച്ചോ യുക്തിഭംഗങ്ങളെക്കുറിച്ചോ അല്ല ചിന്തിക്കേണ്ടത്, മറ്റ് കഥയിലൂടെ നമ്മളെ ബോധിപ്പിക്കുന്ന താല്പര്യത്തെ കുറിച്ചായിരിക്കും. മറ്റ് ചർച്ചകൾക്ക് നമ്മൾ പലതും ചർച്ച ചെയ്യാം, പല സമാധാനങ്ങളും വരും, അതൊന്നും പ്രയോജനമില്ലാത്ത കാര്യങ്ങളാണ്, അർത്ഥമില്ലാത്ത കാര്യങ്ങളാണ്. പിന്നെ ആ പറയുന്ന കാര്യങ്ങളുടെ വാച്യാർത്ഥം ഗ്രഹിക്കുന്നതിന് വേണ്ടി നമ്മൾ അർത്ഥം പറഞ്ഞു പോകുന്നു. അതിൽ കവിഞ്ഞ് അതിനൊരു പ്രാധാന്യം കൊടുക്കേണ്ട കാര്യമില്ല. അതിൽ നിന്ന് നമുക്ക് ആത്മവിദ്യ എന്ന് ഗ്രഹിക്കാം. അതേ ഇവിടെ ഭാഷ്യത്തിൽ അതെ ഉദ്ദേശിക്കുന്നുണ്ട്. ഉശൻ അടുത്ത ശബ്ദം വ്യാഖ്യാനിക്കുകയാണ്. കാമയമാനഹ, കാമിക്കുന്നവൻ, ഇങ്ങനെ വ്യാഖ്യാനിക്കും. കാരണം വശകാന്തോ എന്ന് പറയുന്ന ഒരു ധാതുണ്ട്, അതിന്റെ രൂപം ഉശൻ എന്ന് പറയുന്നു, കാമിക്കുന്നവൻ എന്നർത്ഥം. വശകാന്തം എന്ന് പറയുന്ന ധാതുവിന്റെ രൂപമാണ്, അത് അങ്ങനെ വരും, ഉശൻ എന്ന് വരും. നിയമം വ്യാകരണ നിയമമനുസരിച്ച് വരുന്നതാണ്. കാമയമാനഹ, കാമിക്കുന്നവൻ. സ്മരണാർത്ഥവും നിപാതവും, വൃദ്ധം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ സംഭവം, അതിനെ സ്മരിപ്പിക്കുന്ന ഓർമ്മിപ്പിക്കുന്ന രണ്ട് നിപാതങ്ങളാണ് ഹ വൈ എന്ന് പറയുന്നത്. ഹ എന്ന് വൈ എന്ന് ഉശൻ ഹ വൈ നിപാതങ്ങളെന്ന് പറയും. അതായത് നിപാതങ്ങളെന്ന് പറയുമ്പോൾ നമുക്ക് സാധാരണ പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രത്യേക അർത്ഥങ്ങളുടെ സൂചകങ്ങളായിരിക്കുന്ന ചില ശബ്ദം, ചില പ്രത്യേക അർത്ഥങ്ങൾ കാണും, അത് അതിന് നിപാതങ്ങളെന്ന് പറയും. കുറെ പത്തഞ്ഞൂറ് നിപാതങ്ങളുണ്ട് മൊത്തത്തിൽ ശബ്ദത്തിൽ ഉപയോഗിക്കുന്ന. അത്തരം നിപാതങ്ങളിൽപ്പെട്ട രണ്ടെണ്ണമാണ് ഹ വൈ ച എന്നെല്ലാം പറയുന്ന നിപാതങ്ങളാണ്. കഴിഞ്ഞ ഏതെങ്കിലും ഒരു കാര്യത്തെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നിപാതങ്ങൾ ചില സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നത്. പൊതുവെ അങ്ങനെയല്ല. ഇവിടെ ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന ഹ വൈ എന്ന് പറയുന്നത് എന്തോ ചിലപ്പോൾ ആ കാര്യത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നു എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ പണ്ട് പണ്ട്, കഥ പറയുന്നിടത്ത് മറ്റും നമ്മൾ പറയാറുണ്ട് പണ്ട് പണ്ട് ഇന്ന സ്ഥലത്ത് ഇന്ന ആളുണ്ടായിരുന്നു എന്നെല്ലാം പറയുന്നത് പോലെ എന്തോ ചില കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഹ വൈ. ഇപ്പൊ കാമിക്കുന്നവനായ, ഫലകാമനയുള്ളവനായ എന്താണ് ഒരാളുണ്ടായിരുന്നു എന്ന് പറയുകയാണ്. അടുത്തത് വരുന്നത് വാജശ്രവസഹ എന്ന് പറയുന്നു. വാജം എന്ന് പറഞ്ഞ അന്നം, വാജം എന്ന് പറയുന്ന ശബ്ദത്തിന് നിരുത്തത്തിൽ അന്നം എന്നുള്ള അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത്. വാജം എന്ന് പറഞ്ഞ അന്നം, തദ്ദാന നിമിത്തം, അന്നദാനം നിമിത്തമായി എന്നാണ്. അന്നദാനം നിമിത്തമായിട്ട് ശ്രവഹ എന്റെ അർത്ഥം പറഞ്ഞു യേശ യേശ്യസ ഏതൊരുവനാണുള്ളത് അവൻ വാജശ്രവ അവന് വാജശ്രവ എന്ന് പറയും അന്നദാനം കൊണ്ട് കീർത്തി ഉണ്ടായവനെയാണ് വാജശ്രവ എന്ന് പറയുന്നത് വാജശ്രവ ശ്രവ എന്ന് പറയുന്നത് ഇതിന്റെ അവസാനം ആയാണെന്ന് ധരിച്ചുകൊള്ളരുത് സകാരാന്തമായ ശബ്ദമാണ് വാജശ്രവ വാജശ്രവസു വാജശ്രവസഹ അങ്ങനെയുള്ള ശബ്ദമാണ് അതിന്റെ ആ സകാരമെല്ലാം പോയി വാജശ്രവ എന്നിരിക്കുകയാണ് അതുപോലെ തന്നെ നചികേതസ് എന്ന് പറയുന്ന ശബ്ദം നചികേത എന്നിരിക്കുന്നു നചികേതസ് സകാരാന്ത ശബ്ദമാണ് അതിന്റെ പ്രഥമ ഏകദാനത്തിൽ നചികേത നചികേത നചികേതസു നചികേതസഹ വാജസ് എന്ന് പറയുന്നു വാജം എന്ന് പറയുന്ന അന്നം അതിന്റെ ദാനം കൊണ്ട് കീർത്തി നേടിയവനാണ് വാജശ്രവ എന്ന് പറയുന്നത് അതതിന്റെ വിത്പത്തി പറഞ്ഞു പറയുന്നത് രൂഢിതോവ രൂഢാർത്ഥം കൊടുക്കാം വാജശ്രവ എന്ന് പറഞ്ഞു ഇങ്ങനെ ഒരു വിത്പത്തി പറയണമെന്നില്ല അങ്ങനെയും പറയാം വാജശ്രവ കീർത്തി കേട്ടവൻ എന്നുള്ള ഒരർത്ഥം പറയാം വാജശ്രവ എന്ന് പറയുന്നത് അങ്ങനെ രൂഢമായിട്ടതാണ് അർത്ഥം എന്ന് പറയാം സസ്യ അപത്യം അവന്റെ അപത്യം എന്ന് വെച്ചാൽ സന്താനം ഇവിടെ പുത്രൻ വാജശ്രവസഹ എന്ന് പറയും വാജശ്രവ ഇവിടെ പുത്രനാണ് വാജശ്രവസഹ സർവസഹ എന്ന് പറയുമ്പോൾ ആ നേരത്തെ പറഞ്ഞ വാജശ്രവസ് എന്ന് പറയുന്ന ശബ്ദത്തിനോടുകൂടി ഒരകാരം കൂടെ ചേർന്നിട്ട് വാജശ്രവസ എന്ന് പറയും രാമഹ എന്ന് പറയുന്നത് രണ്ട് ശബ്ദം തമ്മിലുള്ള വ്യത്യാസമാണ് ആദ്യത്തെ സകാരാന്തം രണ്ടാമത്തത് അകാരാന്തം ആദ്യമൊന്ന് വാജശ്രവ അച്ഛന്റെ പേര് വാജശ്രവ പുത്രന്റെ പേര് വാജശ്രവസഹ രണ്ടും തമ്മിൽ വ്യാകരണ കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ച്